റസൂലുകൾക്ക് മറ്റ് നബിമാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, മനുഷ്യരെയും മറ്റ് മനുഷ്യരെയും നബിമാരെയും വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അവർക്ക് അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്നുണ്ട് എന്നതാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ. ഖുൽ, പറയുക അള്ളാഹുവിന്റെ റസൂലെ, ഇന്നമാ അന ബശറും മിസ്ലുകും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. യൂഹാ ഇലൈ, എന്നാൽ എനിക്കുള്ള പ്രത്യേകത എന്താണ്? നിങ്ങളിൽ നിന്ന് എന്നെ വേറിട്ട് നിർത്തുന്ന കാര്യം എന്താ? യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ വഹി എന്നത് റസൂലുകൾക്കുള്ള ഒന്നാമത്തെ പ്രത്യേകതയാണ്. രണ്ട്, അൽ ഇസ്മത്തു. രണ്ടാമത്തേത്, നബിമാർക്ക് ഇസ്മത്തുണ്ടായിരിക്കും. ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ വൻപാപങ്ങളിൽ നിന്ന് അവർ സുരക്ഷിതരായിരിക്കും. വലിയ തിന്മകൾ, വലിയ തെറ്റുകൾ അവർക്ക് ഒരു കാരണവശാലും സംഭവിക്കുകയില്ല. വലിയ തെറ്റുകൾ അവർക്ക് ഒരിക്കലും സംഭവിക്കുകയില്ല. ചെറുപാപങ്ങൾ സംഭവിക്കുമോ ഇല്ല എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു ചെറുപാപങ്ങൾ ഒരിക്കലോ മറ്റൊരിക്കലോ ആയി എപ്പോഴെങ്കിലും സംഭവിച്ചേക്കാം. ചെറുപാപങ്ങൾ ഇങ്ങനെ സ്ഥിരമായി ചെയ്യാന്നുള്ളത് ഉണ്ടാവില്ല. ചെറുപാപങ്ങൾ, ചെറിയ തെറ്റുകൾ ധാരാളമായി ചെയ്യാന്നുള്ളത് എന്താണ്? അത് വലിയ തെറ്റാണ്. ചെറിയ തെറ്റുകൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് വലിയ തെറ്റാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറഞ്ഞത്, ലാ സഗീറത മഅൽ ഇസ്തിമറാർ വലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ. ലാ സഗീറത മഅൽ ഇസ്തിമറാർ, ഒരു തെറ്റും സ്ഥിരമായി ചെയ്യുന്നുണ്ട് എങ്കിൽ, തുടർച്ചയായി ചെയ്യുന്നുണ്ട് എങ്കിൽ, ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ, അതൊന്നും ചെറിയ തെറ്റല്ല. ചില ആൾക്കാർ ചെറിയ തെറ്റല്ല, അങ്ങനെയില്ല, ആവർത്തിക്കുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ അത് ചെറിയ തെറ്റല്ല. മാത്രമല്ല, തെറ്റ് അത് ചെറുതാണോ വലുതാണോ എന്ന് നോക്കുന്നത് ശരിയല്ല. അത് യഥാർത്ഥത്തിൽ തെറ്റുകൾ വർദ്ധിക്കാനുള്ള കാരണമാവും. പല ആളുകളും തിന്മകളെ ആ രൂപത്തിൽ കാണാറുണ്ട്, ചെറിയ തെറ്റല്ലേ എന്ന് വിചാരിച്ച് അതിൽ നിൽക്കും. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, ലാ തൻദുറു ഇലാ സിഗറിൽ മഅസിയ, നിങ്ങൾ തെറ്റ് അത് ചെറുതാണ് എന്നതിലേക്കല്ല നോക്കേണ്ടത്. വന്ദുർ ഇലാ ഇദമി മൻ അസൈത, നീ ധിക്കരിച്ചത് ആരെയാണ്, അവന്റെ മഹത്വം എന്താണ് എന്നത് നിങ്ങൾ ചിന്തിക്കുക. തെറ്റ് ചെറുതല്ലേ എന്നുള്ളതല്ല, അതിലേക്കല്ല നോക്കണ്ടേ. ആരെയാണ് നീ ധിക്കരിച്ച്? അള്ളാഹുവിനെയാണ്, അതാണ് നോക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത്, ലാ സഗീറത മഅൽ ഇസ്തിമറാർ, ഒരു തെറ്റും സ്ഥിരമായി ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുതല്ല. വലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ, ഒരു തെറ്റും ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പാപമോചനം തേടുന്നുണ്ടെങ്കിൽ ഒരു തെറ്റും വലിയ തെറ്റല്ല. ഏത് തെറ്റും അള്ളാഹു വെറുത്തേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാകും വസ്സഗായിർ, ചെറിയ തിന്മകളെ, ഇയ്യാകും വമുഹഖിറാത്തിദ്ദുനൂബ്, ചെറിയ തിന്മകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അതിന്റെ ഉപമ ഏതുപോലെയാണ്? ഒരാൾ അയാൾ പലയിടങ്ങളിൽ നിന്നായി ചെറിയ ചെറിയ കമ്പികൾ, ചെറിയ ചെറിയ കൊള്ളികൾ, മരക്കൊള്ളികൾ കൊണ്ടുവന്നു. അത് കൂട്ടിവെച്ചാൽ എന്താവും? വലിയ തീ അയാൾക്ക് അതിൽ നിന്നുണ്ടാക്കാൻ സാധിക്കും. കുറെ ചെറുത് വന്നിട്ടാണ് വലിയ തീ ഉണ്ടാകുന്നത്. അപ്പോൾ ചെറിയ തെറ്റുകളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അപ്പോൾ റസൂലുകൾക്ക്, നബിമാർക്ക് ചെറിയ തെറ്റുകൾ എപ്പോഴെങ്കിലും ഒരിക്കലോ മറ്റൊരിക്കലോ ആയി സംഭവിച്ചേക്കാം. സ്ഥിരമായി തെറ്റുകൾ സംഭവിക്കുക എന്നത് നബിമാർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഇസ്മത്ത് നബിമാരുടെ പ്രത്യേകതയാണ്. നബിമാരല്ലാത്ത ഒരാൾക്കും ഇസ്മത്തില്ല. നബിമാരല്ലാത്ത ഒരാൾക്കും ഇസ്മത്തില്ല. അത് ആർക്കെങ്കിലും ഉണ്ട് എന്ന് ഒരാൾ വാദിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഉദാഹരണത്തിന് ഒരാൾ പറയാൻ, അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻ, അദ്ദേഹത്തിന് വൻ പാപങ്ങളൊന്നും സംഭവിക്കുകയില്ല, അദ്ദേഹം വൻ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നബിമാരല്ലാത്ത ഒരാൾക്കും ഇസ്മത്തില്ല. ആർക്കും തെറ്റുപറ്റാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, കുല്ലു ഇബ്നു ആദമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, എന്താണ്? കുല്ലു ബനി ആദമ ഖത്താ, എല്ലാ ആദമിന്റെ സന്തതികളും തെറ്റുപറ്റുന്നവരാണ്. വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, ഏറ്റവും നല്ല തെറ്റുപറ്റുന്ന ആളുകളിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ തിന്മകൾ ഏതു മനുഷ്യർക്കും സംഭവിക്കും നബിമാരൊഴികെ. നബിമാരുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തെളിവ് പ്രത്യേകം വന്നിട്ടുണ്ട്. കാരണം പണ്ഡിതന്മാർ പറഞ്ഞു, നബിമാർ തെറ്റുപറ്റാത്തവരല്ലായിരുന്നുവെങ്കിൽ അവരെ പിൻപറ്റുക എന്നത് നിർബന്ധമാവില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനവും പിൻപറ്റണമെന്ന് പറയുന്നത്? അവിടത്തേക്ക് തെറ്റുപറ്റില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഓരോ ചലനവും പിൻപറ്റാമെന്ന് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? അവിടത്തേക്ക് തെറ്റുപറ്റില്ല. അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ അവിടുന്ന് ചെയ്യുള്ളൂ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അവിടുന്ന് ചെറിയ ഒരു അനക്കം നടത്തിയാൽ, ഉദാഹരണത്തിന് അവിടുന്ന് പല്ല് തേക്കുമ്പോൾ നാവിന്റെ മേലെ പല്ല് തേക്കും, അപ്പൊ നമ്മൾ നാവിന്റെ മേലെ പല്ല് തേക്കും അല്ലേ. സഹാബികൾ നിസ്കാരത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരിപ്പൂര് വെച്ചു. സഹാബികൾ എല്ലാവരും ചെരിപ്പൂര് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നിന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചെരിപ്പൂരിയത്? സഹാബികൾ പറഞ്ഞു, റഅയ്നാക ഖലഅ്തന അലൈക, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ചെരിപ്പൂരുന്നത് കണ്ടു. വഖലഅനാനി അലന, അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ചെരിപ്പൂരി വെച്ചു. അപ്പൊ റസൂലുള്ള ചെരിപ്പൂരിയാൽ അവർ ചെരിപ്പൂരും. നബി എന്താണോ ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത്. ഈ ഇത്തിബ ഹർഫം ബി ഹർഫ്, റസൂലുള്ളയുടെ ഓരോ ചലനങ്ങളിലുമുള്ള ഈ ഇത്തിബ, ശിബ്റം ബി ശിബ്റും വദിറാഅം ബി ദിറാ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുക എന്നത് അനുവദനീയമായത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിന്മകളിൽ നിന്ന് മുക്തനായതുകൊണ്ടാണ്, സുരക്ഷിതനായതുകൊണ്ടാണ്. അപ്പൊ രണ്ടാമത്തെ പ്രത്യേകത ഇസ്മത്താൻ. മൂന്നാമത്തേത്, നബിമാർക്ക് നൽകപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന്, അവരുടെ ഉറക്കം അവരുടെ കണ്ണുകൾ മാത്രമേ ഉറങ്ങുകയുള്ളൂ, അവരുടെ കൽബ് ഉറങ്ങുകയില്ല. അവരുടെ കണ്ണുകൾ ഉറങ്ങും, എന്നാൽ അവരുടെ കൽബ് എപ്പോഴും ഉണർന്നിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, യാ ആയിഷ ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി. ആയിഷ, എന്റെ കണ്ണുകൾ ഉറങ്ങും, പക്ഷേ എന്റെ കൽബ് ഉറങ്ങുകയില്ല. ഇത് പ്രത്യേകം പറയാൻ കാരണം, ഈ കാരണം കൊണ്ടാണ് നബിമാരുടെ സ്വപ്നങ്ങൾ വഹയായത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വപ്നം കണ്ടു, എന്ത്? ഇസ്മായിലിനെ അറുക്കുന്നതായി. അത് അദ്ദേഹത്തിന് വഹയാണ്, കാരണം അദ്ദേഹത്തിന്റെ കൽബ് ഉറങ്ങുകയില്ല, അത് ഉണർച്ചയിലാണ്. അള്ളാഹുവിൽ നിന്ന് ഉണർച്ചയിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പോലെ തന്നെയാണ് അവർക്ക് ഉറക്കത്തിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങളും. കാരണം ഉറക്കത്തിലും അവരുടെ കൽബ് ഉറങ്ങുന്നില്ല, അവരുടെ കണ്ണ് മാത്രമാണ് ഉറങ്ങുന്നത്. അതുകൊണ്ട് അവരുടെ, നബിമാരുടെ പ്രത്യേകതകളിൽ ഒന്നാണ് അവരുടെ കണ്ണുകൾ മാത്രമേ ഉറങ്ങുകയുള്ളൂ, കൽബ് ഉറങ്ങുകയില്ല. മൂന്ന്. നാലാമത്തെ കാര്യം, നബിമാർ എവിടെയാണോ മരിക്കുന്നത് അവിടെയാണ് അവരെ മറമാടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖബലല്ലാഹു നബിയൻ ഇല്ലാ ഫിൽ മൗളിഇ അല്ലദീ യുഹിബ്ബു അൻ യുദ്ഫന ഫീഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു നബിയെയും അവിടുത്തെ ആത്മാവിനെ പിടികൂടിയിട്ടില്ല, അദ്ദേഹത്തിന് മരിക്കാൻ ആഗ്രഹമുള്ള സ്ഥലത്തല്ലാതെ. ഏതൊരു നബിയെയും അല്ലാഹു പിടികൂടിയത്, അവരുടെ ആത്മാവിനെ പിടികൂടിയത്, അവരെ മരിപ്പിച്ചത് അവർക്ക് മരിക്കാൻ ഇഷ്ടമുള്ള, ഖബറടക്കപ്പെടാൻ ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ആയിഷയുടെ മടിത്തട്ടാണ്, ആയിഷയുടെ കട്ടിലിലാണ്, ആയിഷയുടെ മുറിയിലാണ് റളിയല്ലാഹു അൻഹ. ആയിഷയെ കേട്ടാലറക്കുന്ന വൃത്തികേടുകൾ പറയുന്നവരാണ് ഷിയൈകൾ. ആയിഷയെ കേട്ടാലറക്കുന്ന വൃത്തികേടുകൾ പറയുന്നവരാണ് ഷിയൈകൾ. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ഒരു ഷിയയുമായി ചേർന്നിരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് പോലെ, എൻ ഡി എഫുകാർ പറയുന്നത് പോലെ, എസ് ഡി പി ഐക്കാർ പറയുന്നത് പോലെ അവരുടെ പുസ്തകങ്ങളിൽ പറയുന്നത് പോലെ എങ്ങനെയാണ് ഒരു ഷീഇയെ നമ്മുടെ റസൂൽ ഇഷ്ടപ്പെട്ട ഭാര്യയെ, ചീത്ത പറയുന്ന ഷീഇയെ, വൃത്തികേടുകൾ പറയുന്ന ഷീഇയെ എങ്ങനെയാണ് ഒരു മുസ്ലിമിനൊപ്പം ഇരുത്താൻ സാധിക്കുക? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലഘട്ടത്തിലും സലഫികളെ ആക്ഷേപിച്ചത് നമുക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. ശരി, ഇതാ ഷീഇകൾ നമ്മുടെ ഉമ്മയെ, മുഅ്മിനീങ്ങളുടെ ഉമ്മയെ ചീത്ത പറഞ്ഞിരിക്കുന്നു. എവിടെ നിങ്ങളുടെ ദീൻ? എവിടെ നിങ്ങളുടെ റസൂലിനോടുള്ള സ്നേഹം? അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവർക്ക് ദീനാണ് വലുത്. ഒരു കാരണവശാലും ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഒരു ഒരു ചെറിയ ഭാഗം സ്നേഹം പോലും ഷീഇകളോടുണ്ടാകാൻ പാടില്ല. ഈ ദീനിനെ തകർത്ത നമ്മുടെ റസൂലിനെ അവിടുത്തേക്ക് ഏറ്റവും പ്രിയങ്കരായിരുന്ന ആരൊക്കെയുണ്ടോ അവരെയെല്ലാം വെറുക്കുന്നവരാണ് ഷീഇകൾ. അവരെ സ്നേഹിക്കുക എന്നത് ഒരിക്കലും ഒരു മുസ്ലിമിന് സാധിക്കുന്ന കാര്യമേ അല്ല. അവന്റെ കൽബ് ഒരു ചെറിയ കണിക പോലും ഒരു ഷീഇയെ സ്നേഹിക്കുകയില്ല. കാരണം നമ്മുടെ റസൂലാണ് നമുക്ക് വലുത്. നമ്മുടെ റസൂൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ആയിഷയുടെ വീട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവർ പറയുന്നു ആയിഷയെ കുറിച്ച് പറയാൻ പറ്റാത്തത്, ഒരിക്കലും ഒരാൾക്ക് പറയാൻ പോലും സാധിക്കാത്തത്. അതുകൊണ്ട് ഒരിക്കലും ഉച്ചരിക്കാൻ പറ്റില്ല. അത്ര വൃത്തികേടുകൾ ആയിഷ ബീവിയെ കുറിച്ച് പറഞ്ഞവരാണ് ഷീഇകൾ. ശരി, അപ്പോൾ നബിമാർ അവർ ഖബറടക്കപ്പെടുക അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലാണ്. മാത്രമല്ല, വീടുകളിൽ ഖബറടക്കുക എന്നത് പൊതുവെ അനുവദിക്കപ്പെട്ട കാര്യമല്ല. വീട് ഖബറാക്കാൻ പാടില്ല, വീട്ടിൽ ഖബറുണ്ടാക്കാനും പാടില്ല. ഖബറിന് വേറെ സ്ഥലം. അതുകൊണ്ടാണ് സഹാബികൾ ഒരാളും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിൽ ഖബറടക്കിയിട്ടുണ്ട് എന്നത് തെളിവ് പിടിച്ചുകൊണ്ട് അവരാരും അവരുടെ മയ്യത്ത് അവരുടെ വീടുകളിൽ ഖബറടക്കിയിട്ടില്ല. അപ്പൊ അത് ഇന്നത്തെ കാലത്തുള്ള കുറേ ഇന്നത്തെ സമസ്തക്കാരെ വലിയമാര് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അവരുടെ തെമ്മാടിത്തരം മനസ്സിലാവും. പല ആൾക്കാരും വീട്ടിൽ ഇവിടെ നാട്ടിൽ എന്റെ നാട്ടിൽ അടുത്ത് ഒരുത്തനുണ്ടായിരുന്നു. അയാളെ വീട്ടിൽ മരിക്കുന്നതിന് മുൻപ് തന്നെ മാർബിളോ ടൈൽസോ ഇട്ട് ഖബർ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചൊരുത്തനുണ്ടായിരുന്നു. അപ്പൊ അയാളെ സ്ഥലം വലിയ സിയാറത്ത് കേന്ദ്രമാണ്. അയാള് ജീവിച്ചിരിക്കുമ്പോ തന്നെ വലിയായിരുന്നു, മരിച്ചപ്പോ ഒന്നുകൂടി പവർ കൂടി. അപ്പൊ അങ്ങനെ ഒരു വലിയ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അയാളുടെ വീട്ടിൽ തന്നെ ഇരുന്ന അയാളുടെ ഖബറും. അപ്പൊ ഇങ്ങനെ ചെയ്യുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമല്ല എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അഞ്ചാമത്തെ കാര്യം, നബിമാർ അവരുടെ അനുവാദം അള്ളാഹു സുബ്ഹാനഹു വതആല തേടിയതിനു ശേഷമേ അവരെ മരിപ്പിക്കുകയുള്ളൂ. ദുനിയാവാണോ വേണ്ടത്, ആഖിറമാണോ വേണ്ടത് എന്നത് അവരുടെ മുന്നിൽ കാണിക്കപ്പെട്ടതിനു ശേഷമേ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ മരിപ്പിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ നബിയ്യൻ യംറുദു ഇല്ലാ ഖുയ്യറ ബൈന ദുനിയാ വൽ ആഖിറ. ഏതൊരു നബിയാകട്ടെ, അദ്ദേഹത്തിന് രോഗമായാൽ ദുനിയാവിനെയും ആഖിറത്തിനെയും അള്ളാഹു കാണിച്ചു കൊടുക്കും, അതിലിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് രോഗമായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിൽ കയറി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറഹു അല്ലാഹു ബൈന അൻ യുതിയഹു മിൻ സഹറത്തി ദുനിയാ മാഷാ. ഒരു അടിമ അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിന്റെ അലങ്കാരങ്ങളാണോ വേണ്ടത്, അതല്ല ആഖിറത്തിലുള്ള സൗകര്യങ്ങളാണോ വേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകി. ഫഖ്താറ മാ ഇൻദഹു. എന്നാൽ ആ അടിമ അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തു. ഇത് കേട്ടപ്പോൾ അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ആ സന്ദർഭത്തിൽ സഹാബികൾ പറഞ്ഞു, അജിബ്ന ലഹു, ഞങ്ങൾ അത്ഭുതപ്പെട്ടു. മാലി ഹാദ ഷെയ്ഖ്, ഈ വയസ്സായ ആൾക്ക് എന്തുപറ്റി? റസൂലുള്ള ഒരു അടിമയെ കുറിച്ച് പറയുന്നു, അതിനദ്ദേഹം കരയുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായി അബൂബക്കറാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുണ്ടായിരുന്നത്. അബൂബക്കറിനത് മനസ്സിലായി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് അവിടുത്തെ തന്നെയാണ് എന്ന് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. അപ്പോൾ നബിമാർ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് തെരഞ്ഞെടുക്കാനുള്ള അനുമതി നൽകിയതിനു ശേഷം മാത്രമേ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല മരിപ്പിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നബിമാർക്കുള്ള പ്രത്യേകതകളിൽ ഒന്നാണ്, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരങ്ങൾ മണ്ണ് ഭക്ഷിക്കുകയില്ല എന്നത് നബിമാർക്ക് സ്ഥിരപ്പെട്ട ശ്രേഷ്ഠതകളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വതആല ഹറമ അലൽ അർദി അജ്സാദൽ അംബിയ. നബിമാരുടെ ശരീരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല മണ്ണിന് ഹറാമാക്കിയിരിക്കുന്നു, മണ്ണ് അവരുടെ ശരീരത്തെ ഭക്ഷിക്കുകയില്ല. ഇത് ഷുഹദാക്കൾക്കും പറയപ്പെട്ട ശ്രേഷ്ഠതയാണ്. ഇസ്ലാമിന്റെ മാർഗത്തിൽ മരിച്ചുപോയ ഷുഹദാക്കൾ അവരുടെ മൃതദേഹങ്ങൾ, അത് ചില ഷുഹദാക്കളാണെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണ് ഭക്ഷിക്കുകയില്ല എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്, അനുഭവത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ധാരാളം അനുഭവങ്ങൾ മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ വരെ കാണാൻ കഴിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണിത്. ഷുഹദാക്കളായി മരണപ്പെടുന്ന ആളുകൾ അവരുടെ ഖബർ ചില സന്ദർഭങ്ങളിൽ പുറത്തെടുക്കപ്പെടേണ്ടി വന്ന സന്ദർഭങ്ങളിൽ അത് ഒരു മാറ്റവും വരാത്ത രൂപത്തിൽ ബാക്കി നിൽക്കുന്ന ധാരാളം സംഭവങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് സൗദിയിൽ പല സംഭവങ്ങൾ ആ കാര്യങ്ങളിൽ പറയപ്പെട്ടതായി കാണാം. മറ്റു പലയിടങ്ങളിലും ഇതുപോലുള്ള അനേകം സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈജിപ്തിൽ മുസറിൽ ഇപ്പോൾ സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുള്ള ഒരു മൃതദേഹം, അത് ഫിറൌനിന്റെ മൃതദേഹമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വ്യാപകമായി അത് ഇന്ന് പ്രചരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഫിറൌനാണ് ആ കിടക്കുന്നത്. അത് ആൾക്കാർ ഇങ്ങനെ ആ വീഡിയോ എടുത്തിട്ട് എന്തോ ഒരു ഭീകരനെ കാണിക്കുന്ന മ്യൂസിക്കൊക്കെ ഇങ്ങനെ ബാക്കിൽ വെക്കും അല്ലെ, അതിങ്ങനെ കാണിച്ചിട്ട് ഇത് ഇയാൾ ഫിറൌനാണ് എന്ന് പണ്ടത്തെ കാലഘട്ടമൊക്കെ പറയും. അപ്പൊ ആളുകളുടെ മനസ്സിൽ ഖുർആനിൽ ഫിറൌനെ കുറിച്ച് വായിക്കുമ്പോൾ ഒക്കെ ഇയാളെ മോദേന ഓർമ്മ വരാം അല്ലേ. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ എവിടെയും ഫിറൌനിന്റെ മൃതദേഹം പിന്നെ കാലാകാലം സൂക്ഷിക്കുമെന്ന് എവിടെയും വന്നിട്ടില്ല. ഖുർആനിൽ ഇത്ര മാത്രമാണുള്ളത്, അൽയൗമ നുനജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഫിറൌൻ, നിന്റെ ശരീരം നാം ഇന്ന് സൂക്ഷിക്കും, എന്തിനു വേണ്ടി? നിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു പാഠമാകുന്നതിനു വേണ്ടി, അവർക്കൊരു ദൃഷ്ടാന്തമായിത്തീരുന്നതിനു വേണ്ടി. കാരണം എന്താണ്? പിന്നിൽ കുറെ ആളുകൾ മിസറിലുണ്ടായിരുന്ന ഈജിപ്തുകാരായ ആളുകൾ അവർ നിൽക്കുന്നുണ്ട്. അവരിത്രയും കാലം ആരാധിച്ചിരുന്ന ആളാണ് ഇപ്പോ അവരെ കൺമുന്നിൽ വെച്ച് മുങ്ങിപ്പോയത്. അപ്പൊ അവർ പറഞ്ഞു, ഫിറൌൻ എന്തായാലും ചത്തിട്ടില്ല, അവൻ എന്തായാലും തിരിച്ചു വരും, അത് കുറച്ച് ദിവസത്തേക്ക് പോയതാണ് എന്ന് ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞുണ്ടാക്കി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഫിറൌനിന് കൊടുത്ത ഉറപ്പാണ്, നിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംശയത്തിന് ഞാൻ ബാക്കി വെക്കൂല, നിന്റെ ചീഞ്ഞളിഞ്ഞ ശരീരം അവർക്ക് മുന്നിൽ ഞാൻ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും, അതൊരിക്കലും അതിന്റെ അടിത്തട്ടിൽ ആ കടലിന്റെ അടിത്തട്ടിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. നിന്റെ ശരീരം നാം മിസറിലുള്ള ആളുകൾക്ക്, നിന്നെ ആരാധിച്ച ആളുകൾക്ക് നാം അത് കാണിച്ചു കൊടുക്കും. മാത്രമല്ല, ഒരു അള്ളാഹുവിന്റെ ഏറ്റവും കടുത്ത ഒരു ശത്രു, അയാളെ ശരീരം കാലാകാലം ഇങ്ങനെ സൂക്ഷിക്കപ്പെടുക എന്നത് അതൊരു തരത്തിൽ ആദരവാണ്. ഒരുത്തന്റെ ശരീരം കാലാകാലം, ആളുകൾ എന്താ മരിച്ചു കഴിഞ്ഞാൽ പറയല്, അയാൾ അയാളുടെ ഗ്രന്ഥങ്ങൾ അനശ്വരമായി എന്ന് പറഞ്ഞാൽ എല്ലാ കാലം നിലനിൽക്കുന്ന അയാളുടെ ഓർമ്മകൾ അനശ്വരമാണ്. അപ്പൊ ഒരു കാര്യം ഇങ്ങനെ കാലാകാലം നിലനിൽക്കാന്നുള്ള ഒരു ആദരവാണ്. ഇത് ഫിറൌനിനെ പോലെ ഒരു മഹാധമ്മാടിയായ ഒരു മനുഷ്യന് കിട്ടുക എന്നത് ഒരിക്കലും കേവല ബുദ്ധിക്ക് പോലും യോജിക്കുന്നില്ല. മാത്രമല്ല, ഖുർആനിൽ അങ്ങനെ ആയത്തുമില്ല. ഖുർആനിലാകട്ടെ ഇയാളെ സംരക്ഷിക്കുമെന്ന് പറയുന്ന ഒരായത്തില്ല. മാത്രവുമല്ല, ഈ ആയത്ത് വിശദീകരിച്ച ഒരു സഹാബി പോലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ, പണ്ട് കാലം മുതലേ സലഫുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ആയത്ത് കേട്ട സഹാബികളോ താബിഈങ്ങളോ തബിഈങ്ങളോ ചാവുകടലിൽ പോയിട്ട് മുങ്ങിത്തപ്പിട്ട് ഇയാളെ മൃതദേഹം കണ്ടെടുക്കാൻ ശ്രമിക്കെങ്കിലും വേണ്ടേ? കിട്ടിയത് പോയി അടുത്താന്ന് വെക്കുക. ഇത് കണ്ടെത്താനുള്ള ഒരു ശ്രമമെങ്കിലും നടക്കൂലേ? അതുണ്ടായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ കള്ളക്കഥ അത് എവിടെ നിന്ന് വന്നതാണ് എന്ന് അള്ളാഹുവിന് അറിയാം. എന്തായാലും അയാൾ ഫിറാവുനല്ല. പല ആൾക്കാരെ അയാൾ കാണുമ്പോൾ കൊല്ലാനുള്ള ദേശത്തിലാണ്, അയാൾ ഗ്ലാസിന്റെ ഉള്ളിലായതുകൊണ്ട്, ഇല്ലെങ്കിൽ അയാളെ ഒന്നാകെ മുറിച്ച് കളയാനുള്ള ദേശത്തിലാണ് ചില ആൾക്കാരെ അയാളെ നോക്കുക. ഫിറാവുന് മൂസാനബി എത്ര ഉപദ്രവിച്ച ആളല്ലേ? അത് സ്ഥിരപ്പെടാത്ത കാര്യമാണ്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ദീനിൽ പറയുക എന്നത് ഗുരുതരമായ തെറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്ന് നമുക്ക് അത് രക്ഷിക്കുമാറാകട്ടെ. ആറ് പ്രത്യേകതകൾ പറഞ്ഞു. ഏഴാമത്തേത്, എല്ലാ നബിമാർക്കും ഹൗലുണ്ടായിരിക്കും. പരലോകത്തിൽ എല്ലാ നബിമാർക്കും ഹൗലുണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി നബിയ്യിൻ ഹൗളാ, എല്ലാ നബിമാർക്കും ഹൗലുണ്ട്. വഇന്നഹും യതബാഹൗന അയ്യുഹും അക്സറു വാരിദ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അഭിമാനം നടിക്കും ആരുടെ ഹൗലിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് എന്ന്. വഇന്നി അർജു അൻ അകൂന അക്സറഹും വാരിദ, ഞാൻ ഏറ്റവും കൂടുതൽ ആളുകൾ എന്റെ ഹൗലിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ അവിടത്തേക്ക് അഭിമാനിക്കാൻ തക്കവണ്ണം ആളുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അവിടത്തേക്ക് അഭിമാനിക്കാൻ തക്കവണ്ണം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾ ഉണ്ടാകുന്നത് പ്രോത്സാഹിപ്പിച്ചത്. മക്കൾ ഉണ്ടാകുന്ന നിന്ന് ആൾക്കാർ വന്ന് രണ്ടുണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒന്നെന്നെ മതി, ഇനി ഒന്നുമില്ലെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. ഇതൊന്നും ഒരു മുസ്ലിമിന്റെ ചിന്തയല്ല. നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അവിടുത്തെ ഉമ്മത്തിൽ ആളുകൾ വർദ്ധിക്കുന്നത് അവിടത്തേക്ക് സന്തോഷമുണ്ടാക്കുന്നുവെങ്കിൽ അത് നമ്മെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നാം നമുക്ക് മക്കൾ വേണം. ഒന്ന്, രണ്ട്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്ന കാര്യം, അള്ളാഹുവിന്റെ ദീനിൽ ജനങ്ങൾ ഉണ്ടാവുക, വർദ്ധിക്കുക എന്ന കാര്യം, അതിന് നാം ശ്രമിക്കേണ്ടതുണ്ട്. എന്തായാലും ഇസ്ലാം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകാൻ പോകുന്ന ദീനാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ദീനാണിത്. ഈ ദീൻ വിജയിക്കുക തന്നെ ചെയ്യും. എന്തെല്ലാം പ്രയാസങ്ങൾ നോക്കൂ നിങ്ങൾ, ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ കൊല്ലപ്പെടുന്നു മുസ്ലിമീങ്ങളിൽ, എന്നാലും ലോകം ഉറ്റുനോക്കുന്നത്, ലോകം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയിൽ കാണുന്നത്, ലോകം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് ഇസ്ലാമിനെ തന്നെയാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ ഏറ്റവും കടുത്ത വിമർശനം ഏതാണ്? ഇസ്ലാം സ്ത്രീകൾ അടിച്ചമർത്തുന്നു എന്നാണ്. എന്നാൽ ഇസ്ലാമിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളാണ്, ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളാണ്. ഏത് നാടുകൾ എടുത്തു നോക്കിയാലും കൂടുതൽ വരുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളാകട്ടെ പൊതുവെ അവർ തീരുമാനങ്ങൾ, പുരുഷന്മാർ ധൈര്യത്തിന്റെ പേരിൽ അറിയപ്പെട്ട ആൾക്കാരാണ്. ഇക്കണ്ട പീഡനങ്ങളെല്ലാം, പ്രയാസങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇസ്ലാമിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ത്രീകളിൽ നിന്നാണ്. അപ്പോൾ ഈ ദീൻ എന്തായാലും വിജയിക്കും. നീ അതിൽ നിന്നൊരു പങ്ക് എന്തായാലും നിന്റേത് നേടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതൊക്കെ നബിമാർക്ക് പറയപ്പെട്ട ചില പ്രത്യേകതകളാണ്. ശരി, നബിമാരുടെ കൂട്ടത്തിൽ നമ്മുടെ റസൂലിന് ചില പ്രത്യേകതകളുണ്ട്, മറ്റ് നബിമാർക്കൊന്നും നൽകപ്പെടാത്ത ചില പ്രത്യേകതകൾ. അതിലൊന്ന്, നമ്മുടെ റസൂൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സ്വലാത്തുള്ളാഹു സലാമു വറക്കാത്തുഹു അലൈഹി, അവിടുന്ന് ഏറ്റവും ശ്രേഷ്ഠനായ നബിയാണ്. മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ നമ്മുടെ റസൂലാണ്. അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ നബി എല്ലാ മനുഷ്യരുടെയും നേതാവായിരിക്കും. അത് നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പ്രത്യേകതകളിൽ ഒന്നാണ്. രണ്ട്, നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനങ്ങളിലേക്കെല്ലാമായി നിയോഗിക്കപ്പെട്ടയാളാണ്. ഒരു പ്രത്യേക സമൂഹത്തിലേക്കല്ല, അറബികളിലേക്ക് മാത്രമല്ല, ഖുറൈശികളിലേക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യരിലേക്കും, ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ് നമ്മുടെ റസൂൽ. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ, നാം നിന്നെ ജനങ്ങൾക്കെല്ലാവർക്കുമുള്ള റസൂലായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അഷ്ഷഫാഅത്തുൽ ഉസ്മ, ഏറ്റവും വലിയ ഷഫാഅ, ഏറ്റവും മഹത്തരമായ ഷഫാഅ അതുണ്ട്. അതിന്റെ സംഭവം ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ നാം അത് ചെറുതായി സൂചിപ്പിക്കുന്നതാണ്. നാളെ യൗമുൽ ഖിയാമത്തിന്റെ വിശ്വാസം എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട കാര്യം ചുരുക്കി വിശദീകരിക്കുന്നതാണ്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത്, ഹസ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ, മുഹമ്മദേ നിന്നെ നാം മഹ്മൂദായ ഒരു സ്ഥാനത്ത് നാം നിന്നെ എത്തിക്കും. അല്ല. നമ്മുടെ റസൂലിന്റെ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുഹമ്മദ് എന്ന്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ, മഹ്മൂദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ്. അങ്ങേയറ്റം എല്ലാ സ്തുതിക്കപ്പെടാവുന്ന ഒരു മനുഷ്യനിൽ ഉണ്ടാവുന്ന സ്തുതിക്കപ്പെടാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഏറ്റവും പൂർണ്ണമായി നമ്മുടെ റസൂലിലുണ്ട്. നിങ്ങൾ മറ്റു നബിമാരുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കും, അവരിലെല്ലാം പ്രത്യേകമായി എടുത്തു നിൽക്കുന്ന ചില പ്രത്യേകതകൾ കാണാൻ പറ്റും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സബർ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്തിലുള്ള അത് പിന്നെ സമൂഹത്തെ നിയന്ത്രിക്കുന്നതിലുള്ള കഴിവ്, ഇബ്രാഹിം നബി തൗഹീദിലുള്ള, ഇങ്ങനെ ഓരോ നബിമാർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളെല്ലാം നമ്മുടെ റസൂലിൽ ഒരുമിച്ച് ചേർന്നതായി കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് എല്ലാ നന്മകളും അവിടത്തേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടത്തേക്ക് മുഹമ്മദ് എന്ന് പേര് വന്നത്. അതുകൊണ്ടല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലൂന മുദമ്മം വ അന മുഹമ്മദ്. അവർ ഖുറൈശികൾ, അവർക്ക് മുഹമ്മദ് എന്ന പേര് പറയാൻ മടിയാണ്. മുഹമ്മദ് കള്ളനാണെന്ന് പറയുമ്പോൾ ഒരു യോജിക്കുന്നില്ല, കാരണം മുഹമ്മദ് എന്ന പേര് നല്ല അർത്ഥമുണ്ട്. അപ്പൊ അത് പറയാനുള്ള മടി കാരണം അവർ മുഹമ്മദ് എന്ന പേര് മാറ്റി മുദമ്മം എന്നാക്കി. അവരുടെ നാവിൽ നിന്ന് അള്ളാഹു ആ പേര് മാറ്റി വെച്ചു. റസൂള്ള പറയാൻ കണ്ടില്ലേ, അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ കുറിച്ചുള്ള ആക്ഷേപം എന്നിൽ നിന്ന് നീക്കിയത് എന്ന്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നിങ്ങൾ നോക്കൂ, എല്ലാ നബിമാരെയും വിളിച്ചത് യാ ഈസ, യാ മൂസ, യാ ഇബ്രാഹിം, യാ സക്കറിയ, യാ യഹ്യ, എല്ലാ നബിമാരുടെയും പേരുകളുണ്ട്. എന്നാൽ നമ്മുടെ റസൂലിനെ അള്ളാഹു തആല വിളിച്ചത് യാ നബി അല്ലാഹ്, യാ റസൂൽ അല്ലാഹ് എന്നിങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂലിന് നൽകിയ ആദരവാണത്. യാ റസൂൽ അല്ലാഹ്, യാ നബി അല്ലാഹ് എന്നിങ്ങനെ, യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ എന്നിങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂലിനെ വിളിച്ചത്. അതെല്ലാം അവിടത്തേക്കുള്ള ആദരവിനെയും സ്ഥാനത്തെയുമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്കുള്ള പ്രത്യേകതകളിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടിട്ടുണ്ട്. ജവാമിഉൽ കലിം എന്ന് പറഞ്ഞാൽ കുറച്ചു വാക്കുകൾ മാത്രം, പക്ഷേ വലിയ ആശയ പ്രപഞ്ചം അതിലുണ്ടായിരിക്കും, വലിയ അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസാണ്. അവിടുന്ന് ഒരിക്കൽ അനസ് ഇബ്നു മാലിക്കിന്റെ അനിയനെ കാണാൻ വന്നു. അനസ് ഇബ്നു മാലിക്കിന്റെ അനിയന്റെ വീട്ടിലേക്ക് വന്നു, ഉമ്മു സുലൈമിന്റെ വീട്ടിലേക്ക്. അങ്ങനെ കയറി വരുമ്പോൾ അനസ് ഇബ്നു മാലിക്കിന്റെ അനിയൻ, അവന് ഒരു കിളി ഉണ്ടായിരുന്നു, ചെറിയ കിളി, അതുമായി അവൻ കളിക്കുമായിരുന്നു. വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അവൻ ആകെ സങ്കടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബ ഉമർ, മാ ഫഅല നുഗൈർ, അല്ലയോ അബു ഉമർ, എന്തു പറ്റി, നിന്റെ കിളിക്ക് എന്തു പറ്റി? അപ്പൊ ആരോ പറഞ്ഞു അത് ചത്തുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോടൊപ്പം ഇരുന്നു തമാശയൊക്കെ പറഞ്ഞ് അതിനെ മറപ്പിച്ചു. അത് ചിരിച്ചത്, ആ കുട്ടി ചിരിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയത്. ഈ ഹദീസ് രണ്ട് ലൈനിൽ എഴുതാനുള്ള ഹദീസാണ്. ഈ ഹദീസിൽ നിന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളാഹ് അദ്ദേഹം 100 പാഠങ്ങൾ എടുത്തതായി കാണാൻ സാധിക്കും. ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് 100 പാഠങ്ങൾ. ആ ഹദീസ് ആകെ രണ്ട് ലൈനേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ സഹീഹുൽ ബുഖാരി, അതിന്റെ ഷർഹുകൾ നിങ്ങൾ നോക്കൂ, വാല്യക്കണക്കിനുള്ള ഷർഹുകളുണ്ട്. സഹീഹ് മുസ്ലിം വാല്യക്കണക്കിനുള്ള ഷർഹുകൾ അല്ലേ, 10-50 വാല്യങ്ങളുള്ള പുസ്തകങ്ങൾ ഒരാളുടെ വാക്ക് വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ്. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരാളുടെ വാക്ക് വിശദീകരിക്കപ്പെട്ടിട്ടേ ഇല്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ റസൂൽ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിയാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. വേറെ ഒരാളുടെ വാക്കും അങ്ങനെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അവിടുത്തെ വാക്ക് വിശദീകരിക്കുന്നതിന് വേണ്ടി മാത്രമായി അനേകം വിജ്ഞാന ശാഖകളുണ്ട്. ഉലൂമുൽ ഹദീസ് ഉണ്ട്, ഉസൂലുൽ ഹദീസ് ഉണ്ട്, ഗരീബുൽ അഹദീസ് ഉണ്ട്, അതേപോലെ തന്നെ ഉലൂമുസ് സുന്നഹ് എന്ന് പറഞ്ഞ് വേറൊരു വിജ്ഞാനമുണ്ട്. അതുപോലെ ജർഹു തഅ്ദീൽ ഉണ്ട്. എത്ര ഒരാളുടെ വാക്ക് വിശദീകരിക്കാനാണ് ഈ പറഞ്ഞ വിജ്ഞാനങ്ങളൊക്കെ ഉള്ളത്. വ്യത്യസ്തങ്ങളായ വിജ്ഞാനങ്ങൾ. ആ വ്യക്തിയുടെ വാക്കുകളിലാകട്ടെ എണ്ണമില്ലാത്ത വിജ്ഞാനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് താനും. ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലാതെ മറ്റെന്താണ്?